അത്ഭുത സ്നേഹമാം സ്വർഗീയദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ, സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവാമെന്നെയും തൻ സ്വന്തമാക്കിയ, ശത്രുവാമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ.
മാത്രമാകത്തും കഴിഞ്ഞ ആഴ്ചയിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ നിയമ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്താണ് എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. 2 കൊരിന്ത്യർ 2 അധ്യായത്തിന്റെ 14 വാക്യത്തിലും തുടർന്നുള്ള വാക്യങ്ങളിലും. ബൈബിളിൽ ന്യൂ കവനന്റ് മിനിസ്ട്രി അല്ലെങ്കിൽ ന്യൂ കവനന്റ് ലൈഫ് അതിനെപ്പറ്റി ഏറ്റവും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് 2 കൊരിന്ത്യർ 3 അധ്യായവും എബ്രായലേഖനം 8 അധ്യായവും. നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ 2 കൊരിന്ത്യർ 2 അധ്യായത്തിൽ ഒരു ദൈവീക ശുശ്രൂഷയിൽ ഒരു വ്യക്തി വരുമ്പോൾ പുതിയ നിയമ ശുശ്രൂഷകൻ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് തുടർച്ചയായിട്ട് പുറത്തേക്ക് വരുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. അത് ആ സൗരഭ്യവാസന ഉണ്ടാവണമെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തുവെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. നമ്മൾ പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ പുറത്തെയുള്ള മനുഷ്യൻ ഇല്ലെങ്കിൽ പുറത്തെയുള്ള നമ്മുടെ സെൽഫ് യഥാർത്ഥത്തിൽ തകര നടത്തി മാത്രമേ യഥാർത്ഥത്തിലുള്ള പുതിയ നിയമ ശുശ്രൂഷ വെളിപ്പെടുത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരേ സന്ദേശം തന്നെ പ്രസംഗിക്കാം, പക്ഷെ അത് ഓൾഡ് കവനന്റ് മിനിസ്ട്രി ആയിരിക്കും. അത് പറയുമ്പോൾ അതിന്റെ 2 കൊരിന്ത്യർ അതിന്റെ 2 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ വായിക്കാം നമുക്ക്. ഇവിടെ 2 കൊരിന്ത്യൻസ് 2:14, 15, 16 അതാണ് നമ്മൾ വായിച്ചത്. അവിടെ പറയാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ സൗരഭ്യവാസനയെ പുറപ്പെടുവിക്കുന്നവരാണ് നമ്മൾ. അടുത്ത വാക്യത്തിൽ 17 വാക്യത്തിൽ ദൈവവചനം പ്രസംഗിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ പൗലോസ് പറയാണ് ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പൊ പൗലോസ് പറയാണ് അനേക ആൾക്കാരുണ്ട്, അനേക ആൾക്കാർ. ഞങ്ങൾ അനേക ആൾക്കാരെ പോലെ അല്ല. എന്താണ് ഈ അനേക ആൾക്കാരുടെ പ്രത്യേകത? അനേക ആൾക്കാർ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ പെഡലിംഗ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുക. ദൈവവചനത്തിൽ പല രീതിയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും അല്ലെ. ദൈവവചനത്തിൽ മായം ചേർക്കുക എന്നർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം അതേപോലെ പ്രസംഗിക്കാതെ അതോട് അതിനെ വാട്ടർ ഡൗൺ ചെയ്ത് അതിനെ അതിന്റെ നിലവാരം കുറച്ച് ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അത് പ്രസംഗിക്കാം. ഇല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അതേ നിർമ്മലതയിൽ പ്രസംഗിക്കാതെ അതിനോടുകൂടി നമ്മുടെ സെൽഫ് എഫേർട്ട് അതിന് മുകളിലെടുക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം യഥാർത്ഥത്തിൽ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം അതിന്റെ നിർമ്മലതയിൽ പ്രസംഗിക്കേണ്ട കാര്യമുള്ളൂ. അതിന്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ആവശ്യമില്ല. കാരണം ദൈവവചനത്തിന്റെ അതിന്റെ ശക്തി അതിൽ തന്നെയുണ്ട്. അത് പ്രസംഗിക്കേണ്ടത് നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിലാണ് പ്രസംഗിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു പുതിയ നിയമ ശുശ്രൂഷ എപ്പോഴും നിർമ്മലതയോടെ ആയിരിക്കണം. നമുക്ക് പലപ്പോഴും, ഞാൻ ഞങ്ങളുടെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ രാവിലെ ചിന്തിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവവചനം പറയുന്ന ഒരു സെലിബ്രേഷൻ ആണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒരു ഒരു മൊണോട്ടണസ് ലൈഫ് അല്ല. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി ഒരു കല്ല് ചുമന്നുകൊണ്ട് പോകുന്ന പോലത്തെ ലൈഫല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ സെലിബ്രേഷനാണ്. എവിടെയാണത് പറയുന്നത്? ഒന്ന് കൊരിന്ത്യർ അതിന്റെ 3-ാം അധ്യായം, സോറി, 1 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായം, 5-ാം അധ്യായം, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അതിന്റെ കോണ്ടക്സ്റ്റ്, ദൈവസഭയിൽ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ആ കോണ്ടക്സ്റ്റ് ആണ് അത് പറയുന്നത്. വായിച്ചു, 1 കൊരിന്ത്യർ. അതെ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്. 2 കൊരിന്ത്യർ 17-ാം അധ്യായത്തിലും ദൈവവചനം സംസാരിക്കേണ്ടത് സിൻസിയറിറ്റിയിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്തീയ ജീവിതം ഒരു സെലിബ്രേഷൻ ആണ് അല്ലെ. അവിടെ പറഞ്ഞിരിക്കുന്ന ലെറ്റ് അസ് സെലിബ്രേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സെലിബ്രേഷൻ, ദെയർ ഫോർ ലെറ്റ് അസ് സെലിബ്രേറ്റ് ദ ഫീസ്റ്റ്. ഈ സെലിബ്രേഷൻ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ ഉത്സവത്തിൽ ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? അവിടെ പറയാണ് ഇതില് നമുക്ക് വിക്കറ്റ്നെസ്സോടുകൂടി, പാപത്തോടുകൂടി, തിന്മയും ദുഷ്ടതയുമായിട്ടുള്ള പുളിപ്പ് എന്ന പാപത്തോടുകൂടി നമുക്ക് ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നേരം ഏറ്റവും അതിപ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനെയാണ് എൻജോയ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാപത്തിൽ എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് പാപത്തിൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. അവിടെ നിങ്ങൾക്ക് സിൻസിയറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നഷ്ടപ്പെടും. സിൻസിയറിറ്റി നഷ്ടപ്പെടുന്നതോടുകൂടി ക്രിസ്തീയ ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടും. പിന്നീടാണ് ഇവർക്ക് ദൈവവചനം സംസാരിക്കുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന പോലെ കൂട്ടുചേർക്കൽ വേണ്ടി വരുന്നത്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മലതയോടുകൂടി ജീവിക്കാത്ത, ദൈവത്തിന്റെ സന്നിധിയിൽ സിൻസിയർ അല്ലാത്ത ഒരു വ്യക്തി ദൈവസഭയിൽ വരുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിലേക്ക് പുളിമാവിനെ ചേർക്കുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പാപം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയെ അങ്ങ് നീക്കിക്കളയാൻ പറയുന്നത്. കാരണം ആ വ്യക്തി ദൈവസഭയെ പുളിപ്പിക്കുക. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല? കഴിയാത്തതിന്റെ കാര്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ അൺകൺഫസ്ഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയി തുടരുന്ന പാപങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിന്റെ സെലിബ്രേഷനിലേക്ക് കടക്കാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തിയുടെ ജീവിതം ഒരു മൊണോട്ടണസ് ലൈഫായിരിക്കും. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഉള്ള ഒരു കാര്യത്തിന്റെ റിപ്പീറ്റേഷനാണ് ഇവിടെ പറയുന്നത്. ഈ പെസഹ കുഞ്ഞാട് യേശു ക്രിസ്തു ആണ് എന്ന് പറയുമ്പോൾ പെസഹ കുഞ്ഞാടിനെ അറക്കുമ്പോൾ ഉള്ള ഒരു കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷ് മീറ്റിംഗിൽ അവരെ ചിന്തിക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകം അതിന്റെ 13-ാം അധ്യായം, 12-ാം അധ്യായം, 12-ാം അധ്യായത്തിന്റെ 43-ാം വാക്യം മുതലാണ് ആ പെസഹയെ പറ്റി പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാസ്ഓവറിന്റെ റെസ്ട്രിക്ഷൻ ആണ് ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാമെന്നുള്ളത്. വായിച്ചു, അടുത്ത വാക്യം ഇവിടെ പറയണേ, സജോണർ ഓർ എ ഹയേർഡ് സെർവന്റ് ഷാൽ നോട്ട് ഈറ്റ് ഇറ്റ്. പരദേശിയും കൂലിക്കാരനും ഇതിൽ പങ്കെടുക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു ദൈവസഭയുടെ റിയൽ പാർട്ടാകുന്ന ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പാകമായി തീരുന്ന ഗോതമ്പോണി പോലെ നിലത്ത് വീണ് ചത്ത് യഥാർത്ഥത്തിൽ കർത്താവിനെ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ പോകുന്നവരുടെ ഒരു കൂട്ടമാണ്. അവരാണ് ഈ പാസ്ഓവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വഴിയെ പോകുന്നവരെല്ലാം കയറി ഇറങ്ങി ഇത് തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വഴിയെ പോകുന്ന വിസിറ്റേഴ്സിന് ഇതിൽ ഈ സെലിബ്രേഷനിൽ പങ്കില്ല. അവർക്കിത് കാണാം, പക്ഷെ ഇവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് അതിന്റെ 48-ാം വാക്യം, അഥവാ അവന് ഇതിൽ പങ്കെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 48-ാം വാക്യം, ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ ഇവിടെ പറയാണ് അഥവാ ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കണമെങ്കിൽ ബട്ട് ഇഫ് എ സ്ട്രേഞ്ചർ ഓർ എ സജോൺസ് വിത്ത് യു വണ്ട് ടു സെലിബ്രേറ്റ് ദ പാസ് ഓവർ. നേരം ഇത് കാണുന്ന ഒരു പരദേശിക്കും ഒരു വിസിറ്ററിനും ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പങ്കെടുക്കാൻ കഴിയത്തില്ല. പങ്കെടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവൻ പരിച്ഛേദന ഏൽക്കണം. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ റോമാലേഖനമൊക്കെ എടുത്തപ്പോൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് എന്താണ് പരിച്ഛേദന ഉള്ളത്, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ അഗ്രചർമ്മം എന്ന പഴയ മനുഷ്യനെ മുറിച്ചു കളഞ്ഞ് അവൻ ഒരു ദൈവ പൈതലായി വീണ്ടും ജനിക്കുമ്പോൾ അവൻ ഒരു ദൈവസഭയുടെ ഭാഗമായി തീരുകയാണ്. അവന് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഇവരുടെ കൂടി വരുന്നവരായിട്ടുള്ള ലോക്കൽ ദൈവസഭയുടെ ഭാഗമായ ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഈ സെലിബ്രേഷൻ എൻജോയ് ചെയ്യാൻ കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ വന്ന വ്യക്തികൾ അങ്ങനെ ദൈവസഭയുടെ ഭാഗമായി ഒരു പ്രാദേശിക ദൈവസഭയുടെ ഭാഗമായി വന്ന വ്യക്തികളിൽ ആ വ്യക്തികൾ പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ, ആ വ്യക്തിയുടെ രഹസ്യ ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഈ പറയുന്നത് പാപത്തിൽ വീണിട്ട് ആ വ്യക്തി റിയൽ ആയിട്ട് മാനസാന്തരപ്പെടുന്നവരെ പറ്റിയല്ല, ഒരു കണ്ടിന്യൂസ് ആയി പാപവും ക്രിസ്തീയ ജീവിതവും കൂടെ കൊണ്ടുപോകാമെന്ന് ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ സഹോദര അത് നടക്കുകയില്ല. നിങ്ങൾക്ക് രണ്ടും എൻജോയ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞത്. കാരണം നിങ്ങൾ ഒരു പുതിയ പിണ്ഡമാകേണ്ടതിന്, നിങ്ങൾ പുളിപ്പില്ലാത്തവരാകുവാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കൊള്ളുവിൻ. നമ്മുടെ പെസഹാ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവമായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ വന്നിട്ട് നിങ്ങൾ എത്ര മനോഹരമായി പാടുന്നു എന്നുള്ളതല്ല ഈ സെലിബ്രേഷന്റെ അടിസ്ഥാനം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് മനോഹരമായിട്ട് പാടാൻ കഴിയും, മനോഹരമായിട്ട് സന്തോഷിക്കാനൊക്കെ കഴിയും. പക്ഷേ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് പാപമാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സിൻസിയർ ആണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ വീണവരാണെങ്കിൽ, നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ റിപ്പന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ തിരിച്ചു വരാം. പക്ഷെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല, അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറയാണ് അങ്ങനെയുള്ള പുളിപ്പും കൊണ്ട് നിങ്ങൾക്ക് ഉത്സവം ആചരിക്കുക എന്നൊരു പരിപാടി നടക്കത്തില്ല. ഉത്സവം നിങ്ങൾക്ക് കാണാം, ഇല്ലെങ്കിൽ ഉത്സവം ആചരിക്കുന്നതായിട്ട് കൂട്ട് ആക്ട് ചെയ്യാം. കുറെ ഇമോഷണൽ എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ടായേക്കാം, പക്ഷെ അതൊരിക്കലും സ്വച്ഛതയും സത്യവുമായിട്ടുള്ള പുളിമാവ്, പുളിപ്പില്ലായ്മ കൊണ്ടുള്ള ഉത്സവമായിരിക്കില്ല. എന്നാൽ ഞാൻ തിരിച്ചു വരട്ടെ, രണ്ടു പേരിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയാണ് വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. ഇപ്പൊ ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. കാരണം മറ്റുള്ള അനേകർ ദൈവോദനത്തിൽ കൂട്ടുചേർക്കുകയും ദൈവോദനത്തെ പിടലിയുകയും ദൈവോദനത്തോട് മായം ചേർക്കുകയും ദൈവോദനത്തിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യപ്പെടുമ്പോൾ പൗലോസ് പറയാണ് വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ്, ഞങ്ങൾ ദൈവോദനം നിർമ്മലതയോടുകൂടി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നേരെ യഥാർത്ഥത്തിൽ പുതിയ നിയമ ശുശ്രൂഷയുടെ കാര്യമാണ് പൗലോസ് പറഞ്ഞു വരുമ്പോൾ ആദ്യം പറയാണ് അതൊരു സിൻസിയറിറ്റിയോടുകൂടിയായിരിക്കണം. സിൻസിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, പെർഫെക്ഷനിലേക്ക് നമ്മൾ ആരും വന്നിട്ടില്ലായിരിക്കാം, നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ സിൻസിയറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കപടഭക്തി ഇല്ലാതിരിക്കുന്നതാണ്, അതാണ് ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത്. അത് പൗലോസ് കൂടിയാണ് മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ. ഇവിടെ പറയണ് ഞങ്ങള് ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുക, ഞങ്ങള് വി ആർ നോട്ട് ബോസ്റ്റിംഗ്. പൗലോസ് മേലിൽ പറഞ്ഞതിന്റെ കാര്യം പറയാണ് ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബ്രോസ് ചെയ്യല്ല, ഞങ്ങൾക്ക് വേറെ ആരുടെയും സാക്ഷ്യപത്രത്തിന്റെ ആവശ്യമില്ല, ഞങ്ങളെ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ പുതിയ നിയമ ശുശ്രൂഷയുടെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിലുള്ള റിസൾട്ട് ക്രിസ്തുവിന്റെ പത്രമായി ചിലർ രൂപപ്പെടുമെന്നുള്ളതാണ്. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഒരു യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷയുടെ ദൈവ
സഭയിലുള്ള ദൈവവചനത്തിന്റെ നിർമ്മലമായിട്ടുള്ള ശുശ്രൂഷയുടെ റിസൾട്ട് എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല, ഇല്ലെങ്കിൽ എത്ര പേര് കൈപൊക്കി എന്നുള്ളതല്ല, എത്ര ആൾക്കാർ കൂടുന്നു എന്നുള്ളതല്ല, എത്ര പേരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ട് അവർ ക്രിസ്തുവിന്റെ പത്രമായിട്ട് വെളിപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമേ ഉള്ളൂ. ദൈവസഭയുടെ റിയൽ സ്ട്രെങ്ത് ആണെന്നറിയാമോ? യഥാർത്ഥ പുതിയ നിയമസഭയുടെ റിയൽ സ്ട്രെങ്ത് കർത്താവിനെ വെളിപ്പെടുത്തുന്ന എത്ര പേര് അവിടെ ഉള്ളതെന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അവിടെ എത്ര പേര് കൂടി വരുന്നു എന്നുള്ളതല്ല, എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതല്ല, എത്ര അറ്റൻഡൻസ് ഉണ്ടെന്നുള്ളതല്ല, അതിൽ എത്ര പേരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുകയും അവർ ക്രിസ്തുവിന്റെ പത്രമായിട്ട് വെളിപ്പെടുകയും ചെയ്യുന്നതാണ്. ആ ഒരു മിനിസ്ട്രി ദൈവസഭയിൽ നടക്കുന്നില്ല എങ്കിൽ, ആ മിനിസ്ട്രി, ആ ചർച്ച് എത്ര പേരുണ്ടെങ്കിലും അതൊരു ഫെയിലിയറാണ്, ആ മിനിസ്ട്രി ഫെയിലിയറാണ്. പൗലോസ് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളെ എത്ര പേര് ശ്ലാഘിക്കുന്നു, എത്ര പേര് ഞങ്ങളുടെ മെസ്സേജ് കേൾക്കുന്നു, എത്ര പേര് ഞങ്ങളുടെ മെസ്സേജ് നല്ലതാണെന്ന് പറയുന്നു, ഇതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ഞങ്ങളുടെ മിനിസ്ട്രി ദൈവത്താലാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്ന് അറിയാമോ? ചില ആൾക്കാരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ട് അവർ പത്രങ്ങളായിട്ട് മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവസഭയിലെ യഥാർത്ഥ ദൈവവചനത്തിലെ ശുശ്രൂഷയുടെ ഫലം, ചില വ്യക്തികൾ അവർ മറ്റുള്ളവരെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്നുള്ളതാണ്. അവർ പോകുന്നിടത്ത് യേശു ക്രിസ്തുവിന്റെ സൗവാസന പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ പറയട്ടെ, ഈ പത്രം എന്ന് പറയുന്നതും സൗരഭ്യവാസന എന്ന് പറയുന്നതും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളല്ല. ഈ പത്രം എന്ന് പറയുന്നതും സൗരഭ്യവാസന എന്ന് പറയുന്നതും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല. ഇതിന് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റും വേണ്ട. നിങ്ങളെ ആൾക്കാർ അഡ്വർടൈസ് ചെയ്യാതെ തന്നെ ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറയണം. പക്ഷെ പറയുന്നത് കൊണ്ട് അല്ല ആൾക്കാർ തിരിച്ചറിയുന്നത്. എങ്ങനെയാണെന്നറിയാമോ? അവര് നിങ്ങളെ വായിക്കുന്നുണ്ട്. 24 hours നമ്മളെ വായിക്കുന്ന ചിലരുണ്ട്, നമ്മളറിയാതെ തന്നെ. ഞാൻ എന്റെ ഓഫീസിൽ ഒരു ഞങ്ങളുടെ ഓഫീസിലെ ഓഫീസ് ബോയ് മാറിപ്പോയപ്പോ ഒരു ടെമ്പററി ആയിട്ട് ഒരു പയ്യൻ, വേറൊരിടത്ത് വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ മുറി ക്ലീൻ ചെയ്യുക, വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുക, വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുക, ഇങ്ങനത്തെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ കുറച്ചു നാളായിട്ട് ഒരു ചെറുപ്പം ഒരു പയ്യനായിരുന്നു പറഞ്ഞാൽ ഒരു പത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സേ കാണത്തുള്ളൂ, അത്രയേ ഉള്ളൂ, 26-27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പയ്യൻ. ഇവന്റെ ഹിന്ദുവാണ്. ഇവൻ എന്നും വന്ന് ഓഫീസിൽ വരികയും ക്ലീൻ ചെയ്യുകയും ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, ഇവരുടെ കാര്യങ്ങൾ ചോദിക്കും. ഇവൻ പറഞ്ഞു, എന്റെ ഫാദർ മരിച്ചു പോയതാണ്, 2 പെങ്ങന്മാരേ ഉള്ളൂ, അങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവരുടെ അടുത്ത് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു, സാറ് ഏത് ചർച്ചിലാ പോകുന്നേ? ഞാൻ ചോദിച്ചു, ഇവൻ ഈ ഹിന്ദു പയ്യന് എന്റെ അടുത്ത് ഏത് ചർച്ചിൽ പോകുന്നേ? ഞാൻ നേരം പറഞ്ഞു, ഞാനൊരു സ്വതന്ത്ര സഭയിലാ പോകുന്നേ. അന്നേരം ഇവൻ അടുത്തതായിട്ട് ചോദിക്കുന്നു, സാറൊരു രക്ഷിക്കപ്പെട്ട ആളാണ്. അന്നേരം ഞാൻ ഇവനടുത്ത് ഒരിക്കലും സുവിശേഷം പറഞ്ഞിട്ടില്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല, ജസ്റ്റ് വന്നുപോയി ഇരിക്കുന്ന ആളാണ്. അന്നേരം ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചപ്പോ ഇവൻ പറയാണ്, ഇവന്റെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടി ഇവന്റെ അടുത്ത് യേശു ക്രിസ്തുവിനെ പറ്റി ജസ്റ്റ് പറഞ്ഞു, എന്നിട്ട് അവരുടെ ചർച്ചില് ഇവനെ കൊണ്ടുപോവുകയും ചെയ്തു ഒരു പ്രാവശ്യം. ആ ചർച്ചിൽ പോയിട്ട് ആ ചർച്ചിൽ ഭയങ്കര ബഹളവും ഒക്കെ ആയതുകൊണ്ട് പുള്ളി ആ ചർച്ചിൽ പോയില്ല. പക്ഷെ അതോടുകൂടി ഇവന് ഈ കാര്യത്തിനെ പറ്റി ഒരു പിടി കിട്ടി. നേരെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഇതിനെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അറിയാതെ തന്നെ ഇവൻ വായിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവൻ്റെ ചോദിക്കുകയാണ്, ഈ ഓഫീസിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടവരുണ്ട്? നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും നമ്മളെ ആരും വായിക്കുന്നില്ല. നമ്മൾ ഈ ചർച്ചിൽ വന്ന് പാടുമ്പോഴും ചർച്ചിൽ വന്ന് ഉള്ള ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ യഥാർത്ഥത്തിലുള്ള ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോയി. പൗലോസ് പറയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ലെറ്ററാണ്. നിങ്ങളെ ആൾക്കാർ വായിക്കുന്നുമുണ്ട്, അവർക്കറിയാം, അവർ പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലൊരു ഇംപ്രഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് വെളിപ്പെടുത്തുന്നുള്ളത്. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ റിസൾട്ട്. ആ റിസൾട്ട് എത്ര പേര് വരുന്നു എന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞപോലെ. അന്നേരം ഇവിടെ പൗലോസ് പറയാണ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം, ഞങ്ങളുടെ പത്രം തന്നെ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന് കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ അത്രേ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. പൗലോസ് പറയാണ് ഞങ്ങളുടെ ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി, ഞങ്ങളുടെ മിനിസ്ട്രി വഴി, ചില ആൾക്കാരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ലൈഫ് പരിശുദ്ധാത്മാവ് എഴുതുന്നു, അവർ യേശു ക്രിസ്തുവിന്റെ പത്രമായിട്ട് വെളിപ്പെടുന്നു. നമ്മൾ സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ് എത്ര പേര് നമ്മളെ വായിച്ചു, എത്ര പേർക്ക് നമ്മളെ കാണാനായിട്ട് കഴിഞ്ഞു. താഴേക്ക് വരുമ്പോൾ പൗലോസ് പറയാണ് അടുത്തത് അതിന്റെ അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം. ഇവിടെ പറയണ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പ്രൊഡക്ഷൻ ഞങ്ങളുടേതല്ല, ഞങ്ങൾക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഞങ്ങൾക്ക് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സൗരഭ്യവാസന പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ ദാനമായി വരുന്ന കാര്യമാണ്. ഇത് മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അടുത്ത വാക്യമാണ് പൗലോസ് പറയുന്നത് അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖദേശ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായി എങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ഇപ്പൊ പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആർ വി ഇൻ ദ ന്യൂ കവനന്റ്, നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണോ. ശുശ്രൂഷകർ എന്ന് ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമല്ല, കർത്താവിന്റെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ സൗരഭ്യം വെളിപ്പെടുത്തുന്നവരാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത് പഴയ നിയമ കൽപ്പന എഴുതിയിരുന്നത് കല്ലിൽ അക്ഷരമായിട്ടാണ് എഴുതിയിരുന്നത്, എന്നാൽ പുതിയ നിയമത്തിൽ എഴുതുന്നത് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലാണ് എഴുതുന്നത്. രണ്ടാമത് ഏറ്റവും വലുതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമ ശുശ്രൂഷ, ഓൾഡ് കവനന്റ് മിനിസ്ട്രി ഇസ് എ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷയായിരുന്നു, എന്നാൽ പുതിയ നിയമ ശുശ്രൂഷ നീതിയുടെ ശുശ്രൂഷയായിരിക്കും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ, നമ്മുടെ ശുശ്രൂഷ ഒരു കണ്ടംനേഷന്റെ മിനിസ്ട്രിയാണോ അതോ ഒരു വ്യക്തിയെ നീതിയിലേക്ക് നടത്തുന്ന ശുശ്രൂഷയാണോ, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? ഇതേ ഒരേ മെസ്സേജ് തന്നെ നമുക്ക് കണ്ടംനേഷൻ കൊണ്ടുവരുന്ന രീതിയിൽ പ്രസംഗിക്കാനും കഴിയും, അതേസമയം ഒരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രസംഗിക്കാനും കഴിയും. പക്ഷെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ പുതിയ നിയമത്തിന്റെ മിനിസ്ട്രിയിലാണോ ഇല്ലെങ്കിൽ പുതിയ നിയമ ലൈഫിലാണോ അല്ലയോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കും. ഇപ്പോ ഒരു മെസ്സേജ് ഒരു വ്യക്തി പ്രസംഗിക്കുമ്പോൾ ആ മെസ്സേജ് കേൾക്കുന്ന വ്യക്തികൾ കണ്ടംനേഷനിലേക്ക്, അവരെ ജഡ്ജ് ചെയ്യുന്നതിലേക്ക് അവർ പോവുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ആ പ്രസംഗിച്ച വ്യക്തി പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയാത്ത വ്യക്തിയാണ്, ആ വ്യക്തി കണ്ടംനേഷൻ പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഒരേ മെസ്സേജ് ആയിരിക്കാം, പുതിയ നിയമത്തിലെ സന്ദേശം തന്നെയായിരിക്കാം, പുതിയ നിയമത്തിലെ വലിയ സ്റ്റാൻഡേർഡുകളൊക്കെ ആയിരിക്കാം പ്രസംഗിക്കുന്നത്. പക്ഷേ കേൾക്കുന്ന വ്യക്തികൾക്ക് എന്താവുമെന്ന് അറിയാമോ, ആ വ്യക്തിക്ക് കണ്ടംനേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. യേശു ക്രിസ്തുവിന് നിന്നെ ഇതിൽ നിന്ന് വിടുവിക്കാമെന്നുള്ള ഹോപ്പിന്റെ മെസ്സേജിന് പകരം നീ ഞാൻ ഹോളിനെസിന്റെ സ്റ്റാൻഡേർഡ്, വലിയ സ്റ്റാൻഡേർഡ് പ്രസംഗിച്ചിട്ട് മറ്റുള്ളവരെ കണ്ടം ചെയ്യുന്ന കാര്യമാണെങ്കിൽ യു ആർ ആൻ ഓൾഡ് കവനന്റ് പേഴ്സൺ. രണ്ടാമത് കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ പഴയ നിയമത്തിന്റെ കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തി കേൾക്കുന്ന വ്യക്തി എത്ര നല്ല മെസ്സേജാണ് ആ വ്യക്തിക്ക് കണ്ടംനേഷൻ ഉണ്ടാവത്തുള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വ്യക്തിയെ കണ്ടം ചെയ്യുന്നതാണെങ്കിൽ, ആ വ്യക്തിയെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നതാണെങ്കിൽ, പല മെസ്സേജുകൾക്കും അതിന്റെ റിസൾട്ട് അൾട്ടിമേറ്റ്ലി ആൾക്കാരെ കണ്ടംനേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് പുതിയ നിയമ ശുശ്രൂഷയല്ല. നമ്മൾ പ്രസംഗിക്കുന്ന വലിയ കാര്യങ്ങളായിരിക്കാം, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന വലിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ റിസൾട്ട് എന്താ? റിസൾട്ട് എന്താ? ഒരാളെയെങ്കിലും ലൈഫിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ആ വ്യക്തിയെ കണ്ടം ചെയ്യുന്നതാണോ, ആ വ്യക്തിയെ വിധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണോ നമുക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് കൊണ്ടുവരുന്നത് മരണം മാത്രമാണ്, ഡെത്താണ് അത് കൊണ്ടുവരുന്നത്, അത് മരണ ശുശ്രൂഷയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ. ഒരു ശുശ്രൂഷ കൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന മരണം കൊണ്ടുവരാനായിട്ടല്ല, ജീവൻ കൊണ്ടുവരാനായിട്ടാണ്. അത് മെസ്സേജ് ഏതാണെങ്കിലും അതിന്റെ പുറകിലുള്ള സ്പിരിറ്റാണ് ആ വ്യക്തി, കേൾക്കുന്ന വ്യക്തി മരണത്തിലേക്കാണോ ജീവനിലേക്കാണോ കൊണ്ടുവരുന്നുള്ളത്. ഇതിന് നമ്മൾ പറഞ്ഞു, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത്, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങൾ എന്തോത്തിനാ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കണ്ടംനേഷൻ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ വരുന്നവര് വീണ്ടും കണ്ടംനേഷനിലേക്ക് പോകത്തേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്ന വ്യക്തികൾ അവരുടെ യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിന്റെ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ അതവരെ കൺവിക്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് അവരെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരിക്കുന്നത് ഹോളി സ്പിരിറ്റ് വിൽ കൺവിക്റ്റ്, പക്ഷെ അവരെ കണ്ടം ചെയ്യത്തില്ല, അവരെ നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാണെന്നുള്ളൊരു മെസ്സേജ് അവർക്ക് കൊടുക്കത്തില്ല. അതിനുപകരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അവരുടെ പാപത്തെപ്പറ്റി ബോധ്യം വരുത്തുകയും അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള മെസ്സേജാണ് കൊണ്ടുവരുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളെ തന്നെ ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യമല്ല, നമ്മുടെ കോൺവെർസേഷൻസ്, നമ്മുടെ ബാക്കിയുള്ളവരത്തുള്ള ഇടപെടലുകൾ ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുന്ന രീതിയിലാണോ? എൻകറേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പഴയ നിയമത്തിലെ കള്ളപ്രവാചകന്മാരുടെ കൂട്ട് ദൈവത്തിനെ അനുസരിക്കാത്തവരത്ത് സമാധാനം സമാധാനം എന്ന് പറയുന്നതല്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെപ്പറ്റി ബോധ്യം വരുത്തുമ്പോൾ തന്നെ ആ വ്യക്തി അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഹോപ്പും കൂടെ കൊടുക്കുന്നതാണ്. അല്ലാതെ കുറെ ഈ പത്ത് കൽപ്പനയുടെ പ്രത്യേകത എന്താ? പത്ത് കൽപ്പന ഹൈ സ്റ്റാൻഡേർഡുകളാണ് അവിടെ പറയുന്നത്. പത്ത് കൽപ്പന കല്ലിൽ അക്ഷരമായിട്ട് എഴുതിയിരിക്കുന്ന പത്ത് കൽപ്പന ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്. പക്ഷെ എന്താണ് അതിന് ചെയ്യാൻ കഴിയായിരുന്നത്? ഗലാത്യലേഖനത്തിൽ പറയാണ് ന്യായപ്രമാണത്തിന് ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ നീതിയുടെ ആധാരമായിരുന്നു. കാരണം ജീവിപ്പിക്കാൻ കഴിയാത്ത കൽപ്പനകൾ പ്രസംഗിക്കുന്നവർ, ജീവിപ്പിക്കാൻ കഴിയാത്ത സ്റ്റാൻഡേർഡുകൾ പ്രസംഗിക്കുന്നവർ കണ്ടംനേഷനെ കൊണ്ടുവരത്തുള്ളൂ. നമുക്ക് പലപ്പോഴും ഒരു പ്രസംഗം പരിശുദ്ധാത്മാവിലാണോ പുതിയ നിയമത്തിന്റെ ആത്മാവിലാണോ എന്ന് പോലും അറിയത്തില്ല. കാരണം പലരും വിചാരിക്കുന്നു പറഞ്ഞ വലിയ സ്റ്റാൻഡേർഡുകളും എക്സ്റ്റേണൽ ഹോളിനെസ്സും ഒക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രസംഗങ്ങളാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ദേ ആർ പ്രീച്ചിങ് ദ ഹൈ സ്റ്റാൻഡേർഡ്, പക്ഷേ അതിൽ നിന്നും ജീവൻ ഉണ്ടാകുന്നില്ല. ഇവിടെ പൗലോസ് പറയാണ് വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കോവനന്റ്, അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്ര. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അന്നേരം ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അത് അക്ഷരമാണ്, അത് ജീവിപ്പിക്കുന്ന ആത്മാവല്ല. രണ്ടാമത്തേത്, ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ, ശിക്ഷാവിധിയുടെ മിനിസ്ട്രിയാണ്, ശിക്ഷാവിധിയുടെ പ്രസംഗമാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ മിനിസ്ട്രി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീതിയുടെ മിനിസ്ട്രി എത്ര നിയമോ തേജസ്സേറിയതായിരിക്കും. കണ്ടംനേഷൻ മിനിസ്ട്രിക്ക് തേജസ് ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്ന കണ്ടംനേഷൻ മിനിസ്ട്രിക്കും തേജസ് ഒക്കെ ഉണ്ട്, വലിയ സ്റ്റാൻഡേർഡ്. ന്യായപ്രമാണത്തിനും തേജസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ തേജസ് ഒരു മനുഷ്യനെയും ജീവിപ്പിക്കുന്നതായിരുന്നില്ല. അന്നേരം ഈ വലിയ ഹൈ സ്റ്റാൻഡേർഡ് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഇതിൽ തേജസ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് പുതിയ നിയമ മിനിസ്ട്രി അല്ല. കാരണം അത് ഒരൊറ്റ വ്യക്തിയെയും യഥാർത്ഥത്തിൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതല്ല, അതിന് വരം കണ്ടം ചെയ്ത് കളയുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾ പുതിയ നിയമത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. പുതിയ നിയമത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ കണ്ടംനേഷനും കൊണ്ട് മുമ്പോട്ട് പോകേണ്ട കിടക്കുന്ന വ്യക്തിയായിരിക്കത്തില്ല. ആ വ്യക്തി സ്വയം കണ്ടം ചെയ്യുന്ന വ്യക്തിയുമായിരിക്കത്തില്ല, മറ്റുള്ളവരെ കണ്ടം ചെയ്യുന്ന വ്യക്തിയുമായിരിക്കത്തില്ല. അവർ ദൈവവചനം സംസാരിക്കും, അവർ പാപത്തെപ്പറ്റി ബോധ്യം വരുത്തും, ദൈവവചനം വ്യക്തമായിട്ട് സംസാരിക്കും, എന്നാലും അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷയും കൊണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കത്തില്ല. നമ്മൾ പഴയ നിയമത്തിന്റെ സ്പിരിറ്റിലാണോ എന്ന് അറിയണമെങ്കിൽ ഇത് മാത്രം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ആർ വി കണ്ടമിങ്? നമ്മളെപ്പോഴും നമ്മളെ തന്നെ കണ്ടം ചെയ്യുന്നവരാണോ? എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്നെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? മറ്റുള്ളവർക്ക് പറയുന്നതും ഏകദേശം ഇതേ കാര്യമാണോ? അങ്ങനെയാണ് എങ്കിൽ മനസ്സിലാക്കുക, അത് പഴയ നിയമത്തിന്റെ ശുശ്രൂഷയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അത് കല്ലിൽ അക്ഷരമായി എഴുതപ്പെട്ടിരുന്നതാണ്, എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ആത്മാവിൽ ഹൃദയങ്ങളിൽ എഴുതുന്നതാണ്. രണ്ടാമത് ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് കണ്ടംനേഷൻ, ബട്ട് ദ ന്യൂ കവനന്റ് മിനിസ്ട്രി ഇസ് എ മിനിസ്ട്രി ഓഫ് റൈച്ചസ്നെസ്, നീതിയിലേക്ക് നടത്തുന്ന ജീവൻ നൽകുന്ന ശുശ്രൂഷയാണ്. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പഴയ നിയമ ശുശ്രൂഷയുടെ പ്രത്യേകത അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, തേജസ് ഇല്ലാത്ത ശുശ്രൂഷയല്ല, ആ തേജസ് ഉണ്ടായിരുന്നു എങ്കിലും ആ തേജസ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നീക്കം വരുന്ന തേജസ്സായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നു, ഒന്നുകൂടെ വായിച്ചു. ഇവിടെ പറയാണ് പഴയ നിയമ മിനിസ്ട്രി എന്ന് പറയുന്നത് നീക്കം വരുന്നതാണ്, ഫേഡിങ് അവേ എന്നാണ് ഇംഗ്ലീഷ് എഴുതി. പക്ഷെ പുതിയ നിയമ മിനിസ്ട്രി എന്ന് പറയുന്നത് നിലനിൽക്കുന്നതായിരിക്കും. എങ്ങനെയാണ് നമുക്കറിയാവുന്നത് പഴയ നിയമത്തിന്റെ ശുശ്രൂഷയാണോ നമ്മളുടേത്, നമ്മുടെ ജീവിതത്തിൽ കൂടി ചെയ്യുന്നത് ഓൾഡ് കവനന്റിന്റെ ആണോ ന്യൂ കവനന്റെ ആണോ? ഈ കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് വായിക്കാം. 28 വാക്യങ്ങൾ, ഇവിടെ കൽപ്പനകൾ എഴുതി കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ, മോശ ദൈവത്തിന്റെ സന്നിധിയിൽ 40 രാവും 40 പകലും യഹോവയോടുകൂടിയായിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങളെ പലകയിൽ എഴുതി കൊടുത്തു. ഇതാണ് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ വലിയ തേജസ്സോടുകൂടിയ കൽപ്പനകളാണ്. ആ കൽപ്പന കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു? 29-ാമത്തെ വാക്യം, 29-ാമത്തെ താഴെ വാക്യങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു, ദൈവത്തോടു കൂടി ആയിരുന്ന ആ വ്യക്തി ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകളായിട്ടുള്ള 10 കൽപ്പന ആ വ്യക്തിക്ക് എഴുതി കൊടുത്തു. ആ വ്യക്തി ആ കൽപ്പനയുമായിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ കൽപ്പനയുടെ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്ത് എന്താണ്? ദൈവത്തിന്റെ തേജസ് ഉണ്ടായി. ആ തേജസ് ഉണ്ടായത് ആ വ്യക്തി അറിഞ്ഞില്ല. എന്ത് സംഭവിച്ചു? ആരാണ് അറിഞ്ഞത്? മറ്റുള്ളവരെ അറിഞ്ഞത് അല്ലേ? നേരെ ശരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന വ്യക്തികളുടെ തേജസ് ആ വ്യക്തികൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, നേരത്തെ നമ്മൾ കേട്ടതുപോലെ മറ്റുള്ളവരത് അറിയുകയാണ്. മറ്റുള്ളവരറിഞ്ഞു, ആ വ്യക്തി അറിഞ്ഞില്ല. താഴേക്ക് വെച്ചു, ഇത് നമുക്കറിയാവുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്ന് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഇത് വീണ്ടും എടുക്കുന്നത്. ഇവിടെ 10 കൽപ്പനകളായിട്ടുള്ള ദൈവിക നിയമങ്ങൾ ദൈവം മോശയ്ക്ക് എഴുതി കൊടുക്കുമ്പോൾ മോശയുടെ ചൊക്കു പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ ആ കൽപ്പനയുടെ, ആ നിയമത്തിന്റെ, പഴയ നിയമത്തിന്റെ തേജസ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്തലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നീങ്ങിപ്പോകുന്നത് തേജസ് ഉള്ളതായിരുന്നു, അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ് ഉള്ളതായിരുന്നു, അതിനൊരു തേജസ് ഉണ്ടായിരുന്നു, ആ തേജസ് ആൾക്കാർക്ക് കാണുകയും ചെയ്തു. അന്നേരം ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടംനേഷന്റെ മിനിസ്ട്രിക്കും ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡുകൾ പ്രസംഗിക്കുന്ന നടത്തും തേജസ് ഇല്ല എന്നല്ല പറയുന്നത്, ആ തേജസ് മറ്റുള്ളവർ കാണുകയും ചെയ്തു. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു, ഈ തേജസ് കണ്ടപ്പോൾ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് കണ്ടപ്പോൾ ആൾക്കാർക്ക് എന്തുണ്ടായി? ആൾക്കാർക്ക് ഭയമുണ്ടായി. ദൈവിക സ്റ്റാൻഡേർഡുകൾ കാണുമ്പോൾ ഭയമുണ്ടാവുക എന്നുള്ളത് നാച്ചുറലാണ്, കാരണം പാപം ആണ് അതിനെ വെളിപ്പെടുത്തുന്നത്. ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുകൾ മനുഷ്യന്റെ ഉള്ളിലുള്ള പാപത്തെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊന്നുമില്ലാത്ത എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പാപത്തെപ്പറ്റി ഒന്നും യാതൊരു കാര്യത്തിലുള്ള ബോധം ഉണ്ടാവത്തില്ല. ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കുത്തം ഉണ്ടാവത്തില്ല, ഒരു ബോധവും ഉണ്ടാവത്തില്ല, കണ്ടംനേഷനും ഉണ്ടാവത്തില്ല, നീതിയും ഉണ്ടാവത്തില്ല, അതിനു പകരം ഒന്നും സംഭവിക്കാത്ത സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ന്യായപ്രമാണത്തിന്റെ തേജസ് വന്നപ്പോഴേക്കും ആൾക്കാർക്ക് അതിന്റേക്ക് നോക്കാൻ പറ്റാതെ വണ്ണം അവർക്ക് ഭയമുണ്ടായി. അപ്പോൾ മോശ ഒരു കാര്യം ചെയ്യുകയാണ്, മോശ ഒരു മൂടുപടം എടുത്ത് മുഖത്തിന് മുകളിലിടുകയാണ്. എന്തിനാണ് മോശ മൂടുപടം ഇട്ടത്? എന്തിനാ ഇട്ടത്? മോശ മൂടുപടമിട്ടത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡിന്റെ ആ കാര്യം കണ്ട് ജനം ഭയപ്പെടാതിരിക്കാനായിട്ടാണ്. അതായത് ജനത്തെ ഭയപ്പെടാതിരിക്കാനായിട്ട് ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡിന് മുമ്പിൽ മോശ ഒരു കവറിടുകയാണ് ചെയ്തത്. അതായത് ആൾക്കാർ ഭയപ്പെടാതിരിക്കാൻ, അതാണ് അതിന്റെ റീസൺ. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർക്ക് മോശയുടെ മുഖത്ത് നോക്കാനായിട്ട് ഇവർക്ക് ഭയമുണ്ടായി. കാരണം ന്യായവിധിയുടെ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നു. അപ്പോൾ മോശ ഇവരുടെ മുമ്പിൽ ഒരു കവറിടുകയാണ്. ഇതാണ് പുറപ്പാട് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ മോശ ഈ മുഖത്ത് കവറിട്ടു. ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം മോശ മുഖത്തിന്റെ കവർ മാറ്റും. തിരിച്ച് ജനത്തിന്റെ അടുത്ത് പറയുമ്പോൾ മോശ ദൈവം ജനം മോശയുടെ മുഖത്തിലുള്ള തേജസ് കാണാതിരിക്കാനായിട്ട് മോശയുടെ മുഖത്ത് വീണ്ടും മൂടുപടവിടും. പക്ഷെ ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ന്യായവിധിയുടെ പഴയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഫോൾട്ട് അവിടെയാണ് കാണിക്കുന്നത്. അവിടെ പറഞ്ഞു, മുമ്പോട്ട് പോകുമ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ദിവസം മോശ മൂടുപടം മാറ്റി നോക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ തേജസ് ഫേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ മോശ വീണ്ടും ജനത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ മോശ എന്താ ചെയ്യുന്നത്? മോശ ഈ മൂടുപടം പിന്നീട് മോശ മാറ്റുന്നില്ല. മോശ മൂടുപടത്തിൽ കൂടി തന്നെ ജനത്തോട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വീണ്ടും മോശ മൂടുപടം മാറ്റാതെ ആ മുമ്പോട്ട് മൂടുപടം ഇട്ടുകൊണ്ട് പോയതിന് കാര്യമാണ്. ആദ്യം മോശ മൂടുപടം ഇട്ടത് ജനം ദൈവത്തിന്റെ ഗ്ലോറിയസ് സ്റ്റാൻഡേർഡ് കണ്ട് ഭയപ്പെടാതിരിക്കാനായിരുന്നു എങ്കിൽ, ആ തേജസ് മങ്ങിക്കൊണ്ടേയിരുന്നപ്പോഴും മോശ എന്തുകൊണ്ടാണ് മൂടുപടം ഇട്ടത്? പുറപ്പാട് പുസ്തകത്തിൽ അത് എഴുതുന്നില്ല. പൗലോസ് അത് പറയുകയാണ്, മോശ പിന്നെ മൂടുപടം ഇട്ടത് എന്താണെന്ന് അറിയാമോ? ഈ ഫേഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോറി ഫേഡ് ചെയ്യുകയാണ് എന്നിവർ തിരിച്ചറിയാതിരിക്കാനായിട്ടാണ് മോശം മൂടുപടം ഇട്ടത്. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനിത് ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മോശ ഒരു മൂടുപടം ഇടുമ്പോൾ മോശ മറ്റുള്ളവരത്ത് പറയുന്ന കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ഈ മൂടുപടത്തിന്റെ പുറത്ത് അകത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ട് എന്നാണ്. പക്ഷേ എന്നോ നഷ്ടപ്പെട്ട തേജസ്സില്ലാത്ത ഒരു മുഖത്തിന്റെ പുറത്ത് ഒരു മൂടുപടമിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്, There is a glory behind the veil. അതാണ് പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരാൻ വരാം. അതിന്റെ 13-ാമത്തെ വാക്യം, അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, 13-ാമത്തെ വാക്യം, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. ഇംഗ്ലീഷിൽ ഞാനിരിക്കുന്നത് വി ആർ നോട്ട് ലൈക്ക് മോസസ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മോശയെ പോലെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ പറയാണ്, വി ആർ നോട്ട് ലൈക്ക് മോസസ് who used to put a veil over his face so that the sons of Israel would not look intently at the end of what is fading away. POC Bible translation ഇങ്ങനെയാണ്, മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ്സിന്റെ തിരോധാനം ഇസ്രായേൽ മക്കൾ തിരിച്ചറിയാതെ ഇരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടമിട്ട മോശയെ പോലെ അല്ല ഞങ്ങൾ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ചില മെസ്സേജുകളൊക്കെ കേൾക്കുമ്പോൾ, ചില മീറ്റിങ്ങുകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചാർജ്ഡ് ആവും. നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവുമായിട്ട് മീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ തോന്നും. നമ്മളുടെ മുഖത്ത് ആ മൂടും ആ തേജസ്സും ഉണ്ടാവും. എപ്പോഴാണ് പ്രധാനമായിട്ട് ഉണ്ടാവുമെന്ന് അറിയാമോ? നമ്മൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച സമയം നമ്മൾ ചോദിച്ചാൽ മതി. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർ വീണ്ടും ജനിച്ച സമയത്തെ പറ്റി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനായിട്ട് കഴിയും, ദേർ വാസ് എ ഗ്ലോറി, ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ നടന്നൊരു സമയമുണ്ടായിരുന്നു, ദൈവവുമായിട്ടൊരു മീറ്റിംഗ് നടന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് അവരുടെ മുഖത്ത് അവര് പോലും അറിയാതൊരു തേജസ് ഉണ്ടായിരുന്നു, കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള തേജസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വർഷങ്ങൾ കഴിയുമ്പോൾ ഈ തേജസ് മങ്ങി 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 മങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അടുത്തൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഈ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ മുമ്പിൽ ഒരു മൂടുപടം ഉണ്ട്. ആ മൂടുപടം എന്താണെന്നറിയാമോ? ആ മൂടുപടത്തിന്റെ പേരാണ് മതഭക്തി എന്നുള്ള മൂടുപടം, റിലീജിയോസിറ്റി. എല്ലാ സഭകളുടെയും അതുകൊണ്ട് എല്ലാ സഭകളുടെയും പാറ്റേൺ അതുപോലെ ഫോളോ ചെയ്യുകയും അതിന്റെ പുറകിൽ നിന്ന്, ആ മൂടുപടത്തിന്റെ പുറകിൽ നിന്ന് എന്നോ നഷ്ടപ്പെട്ട തേജസ്സില്ലാത്ത ഒരു മുഖവുമായിട്ട് മൂടുപടം ഇട്ടുകൊണ്ട് ആൾക്കാരുടെ മുമ്പിൽ വരുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫ് ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. ഇതന്നെയാണ് തിമൊഥെയൊസിന് പൗലോസ് എഴുതുമ്പോൾ പറയുന്ന അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ നടക്കും എന്ന് എഴുതുമ്പോൾ ആ വാക്യം വേണമെങ്കിൽ എടുക്കുക. രണ്ട് തിമൊഥെയൊസ് എല്ലാ വാക്യങ്ങളും എടുക്കണ്ട. രണ്ട് തിമൊഥെയൊസ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അതിന്റെ അവസാനത്തെ വാക്യം വായിക്കുക, അതിന്റെ നാലും അഞ്ചും വാക്യങ്ങൾ. അവർ സൽഗുണദേശികളും ദ്രോഹികളും ദാക്ഷക്കാരും നിഗളികളും ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് റാദർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തെയും പ്ലഷറിനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതാണ് പൗലോസ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, വി ആർ നോട്ട് ലൈക്ക് അതേഴ്സ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് സ്വച്ഛതയും സത്യവുമായിട്ടുള്ള പുളിമാവും പുളിപ്പില്ലായ്മയും കാപട്യവും കള്ളത്തരവും കൊണ്ടുള്ള പുളിപ്പും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. സിൻസിയറിട്ടിയും വിക്കഡ്നെസ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നടക്കത്തില്ല. പക്ഷെ ഇത് ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നവർ, ഞാൻ വീണ്ടും പറയട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന പാപങ്ങളെ പറ്റിയോ നമ്മൾ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുന്നതിനെ പറ്റിയോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു ഗ്ലോറി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് വരാതെ അതിന് പകരം ഒരു പുറത്തൊരു കവറുമിട്ട് മനുഷ്യരുടെ മുമ്പിൽ അഭിനയിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങളൊരു ഭോഗപ്രിയനാണെങ്കിൽ, ഇഫ് യു ആർ എ ലവർ ഓഫ് പ്ലഷർ, നിങ്ങൾ ദൈവഭക്തനാണ് എന്നുള്ളൊരു മുഖം മൂടി ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ, പൗലോസ് അടുത്ത വാക്യം പറയാണ്, അവർ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശക്തിയില്ല, അവരുടെ ഉള്ളിൽ നിന്നൊരു ശക്തിയില്ല. അവർ ദർ ഇസ് നോ ഗ്ലോറി, ഒരു തേജസ്സുമില്ല. പക്ഷേ അതിന്റെ മുമ്പിൽ ആ തേജസ് മങ്ങിപ്പോയി എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ, ആ തേജസ് നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ അവരെന്ത് ചെയ്യുന്നു? അവർ അവരുടെ മുഖത്ത് ഒരു മൂടുപടമിടുന്നു. പൗലോസ് പറയുന്നു, വി ആർ നോട്ട് ലൈക്ക് ദിസ്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ്സിന്റെ തിരോധാനം ഇസ്രായേൽ മക്കൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടമിട്ട മോശയെ പോലെ അല്ല ഞങ്ങൾ. പൗലോസ്യാണ്, ഇത് ഓൾഡ് കവനന്റിന്റെ ഒരു ഫോൾട്ടാണ്, ഇല്ലെങ്കിൽ പഴയ നിയമത്തിന് ഒരു വ്യക്തിയിൽ ചെയ്യാൻ കഴിയാതിരുന്നൊരു കാരണം. അത് മോശയുടെ പ്രശ്നമല്ല, പഴയ നിയമത്തിന്റെ ബലഹീനതയാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ ഉടമ്പടി ഫോൾട്ട്ലെസ് അല്ലായിരുന്നുവെങ്കിൽ പുതിയതിന്റെ ആവശ്യമില്ലായിരുന്നു. ഉറപ്പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്? നിങ്ങൾ ചില മീറ്റിങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ചില ക്യാമ്പുകൾ പലരും വിചാരിക്കുന്നത്, ഞാൻ പറയട്ടെ ഇതൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങൾ ദൈവമായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെലോഷിപ്പിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഒരൊറ്റ ക്യാമ്പും ഒരൊറ്റ പ്രോഗ്രാമും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തില്ല. നിങ്ങൾ ആ മീറ്റിംഗിന് വരുമ്പോൾ ദൈവമായിട്ട് എൻകൗണ്ടർ, ഈ ബലൂൺ അടിച്ചു വീർപ്പിക്കുന്ന പോലെ, ബലൂൺ അടിപ്പിച്ചു വീർപ്പിക്കുന്ന ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ വാടിച്ചങ്ങ് വീർക്കും, അടുത്ത ആഴ്ച വരുമ്പോഴേക്കും കാറ്റ് പോയ ബലൂൺ പോലെ തിരിച്ചു വരും. ഇതാണ് ഓൾഡ് കവനന്റ് മിനിസ്ട്രിയുടെ പ്രത്യേകത. ഇവിടെ പറയാണ് നീങ്ങിപ്പോകുന്ന തേജസ്സാണ്. ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു, എന്താണ്? ഒന്ന്, അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. രണ്ടാമത്തെ, ഇത് കണ്ടംനേഷന്റെ മെസ്സേജാണ്. സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ട്, പക്ഷെ ഈ സ്റ്റാൻഡേർഡിന്റെ ഗ്ലോറി ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ അൾട്ടിമേറ്റ്ലി ഇവർക്ക് മുഖത്ത് ഒരു മൂടുപടം ഇടേണ്ടി വരുന്നു. പൗലോസ് പറയാം, നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പറയാണ്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. എന്ത് സംഭവിക്കുന്നറിയാമോ? ദൈവവചനത്തോട് കണ്ടിന്യൂസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതെ, ദൈവവചനം കൺവിക്ട് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ള അവസ്ഥയെ വെളിപ്പെടുത്തുമ്പോൾ അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാതെ നിങ്ങൾ അതിന്റെ പുറത്ത് മൂടുപടമിടുന്നവരാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അവിടെ പറയാണ്, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി, പഴയ നിയമം ദ ഓൾഡ് കവനന്റ് റിമെയിൻ ചെയ്യുമ്പോഴൊക്കെയും അത് വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം നേവരെ ഇരിക്കുന്നുവല്ലോ. ഇവിടെ പറയാണ് ഈ ഓൾഡ് കവനന്റ് അണ്ടറിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നിടത്തോളം നിങ്ങളുടെ മിനിസ്ട്രിയും ഓൾഡ് കവനന്റ് മിനിസ്ട്രി ആയിരിക്കും. യു വിൽ പ്രീച്ചിങ് ദ മെസ്സേജ് ഓഫ് കണ്ടംനേഷൻ. നിങ്ങൾ വലിയ സ്റ്റാൻഡേർഡുകളൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നത്, പക്ഷെ ഇത് ലൈഫ് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തേയില്ല. രണ്ടാമത് നിങ്ങൾ പ്രസംഗിക്കുന്നത് വെറും അക്ഷരത്തിന്റെ ശുശ്രൂഷ ആയിരിക്കും. ഒരു വ്യക്തിയെയും ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷ ആവത്തില്ല. നമ്മളത് എന്ത് മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് പ്രസംഗിക്കുന്നതാണെങ്കിലും ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നതാണെങ്കിലും അത് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതാണെങ്കിലും വട്ട് എവർ ഇറ്റ് മേ ബി അത് മരണം ശുശ്രൂഷ മാത്രമായിരിക്കും. അടുത്തായിട്ട് പറയാണ് അതിന്റെ പ്രശ്നം, നിങ്ങൾക്കൊരു മൂടുപടവും ഇതിന്റെ മുമ്പിൽ ഇടേണ്ടി വരും. മൂടുപടം ഇടേണ്ടി വരേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ വരുമ്പോഴേക്കും യു നീഡ് ടു ആക്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പെട്ടെന്ന് ആൾക്കാർ നിങ്ങളെ കാണുന്നതും ബാക്കിയുള്ള സന്ദർഭവും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. ദൈവം പറയാണ് റിപ്പന്റ്, കർത്താവിങ്കിലേക്ക് തിരിയുക. കർത്താവിന്റെ അടുത്ത് പറയുക, കർത്താവേ ഈ മൂടുപടത്തിന്റെ പുറകിൽ എന്നോ മങ്ങിപ്പോയ ഒരു തേജസ് മാത്രമാണുള്ളത്. There is nothing behind this veil. ഈ ജീവിതത്തിൽ കൊണ്ട് യഥാർത്ഥത്തിൽ കർത്താവിന്റെ തേജസ്സിനെ എന്റെ ജീവിതത്തിൽ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, അതിനു പകരം ഞാൻ എന്റെ മൂടുപടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയാണ് ടേൺ ടുവേർഡ്സ് ലോർഡ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിക, മാനസാന്തരപ്പെട്ട് തിരിക. അപ്പോൾ ആദ്യം സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂടുപടം മാറിപ്പോവുക എന്നുള്ളതാണ്. ഇതാണ് യാക്കോബിന് സംഭവിച്ചത്. യാക്കോബ് ദൈവത്തെ മീറ്റ് ചെയ്താണ് ബേഥേൽ വെച്ചിട്ട്. പക്ഷെ നീണ്ട 20 വർഷം യാക്കോബിന്റെ സ്വഭാവം മാറ്റാതെ പുറമേയുള്ള പല കാര്യങ്ങളും കൊണ്ട് നടന്നു. അവസാനം യാബോക്കിന്റെ മുമ്പിൽ വെച്ചിട്ട്, പെനിയേൽ വെച്ചിട്ട് ദൈവം അവനെ ഒരു മീറ്റ് ചെയ്തു. ദൈവം അവരോട് ചോദിക്കുകയാണ്, നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താ? വാട്ട് ഈസ് യുവർ നെയിം? എന്താണ് നിന്റെ പേര്? എന്താണ് നിന്റെ സ്വഭാവം? യാക്കോബ് പറഞ്ഞു, ഞാൻ ഇതാണ്, എന്റെ സ്വഭാവം ഇതാണ്. ഇതിന്റെ പുറത്ത് ചില മോഡിഫിക്കേഷൻസ് കൊണ്ട് ഞാൻ കുറെ നാൾ നടന്നു. ഒരിക്കൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതാണ്, കണ്ടുമുട്ടിയല്ല എന്നല്ല പറയുന്നത്. ഒരിക്കൽ ദൈവമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായതാണ്. അന്ന് എനിക്ക് ജീവിതത്തിൽ തേജസ്സും ഉണ്ടായിരുന്നു. പക്ഷേ ഓൺ ദ ലോങ് റൺ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി 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 പോയപ്പോൾ തേജസ്സും മങ്ങി മങ്ങി മങ്ങിപ്പോയി. ഇപ്പോൾ ഉള്ളത് മൂടുപടം മാത്രമാണ്. കർത്താവാണ്, യു ക്യാൻ ഹാവ് എ സെക്കൻഡ് എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവമായിട്ടൊരു എൻകൗണ്ടർ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ഇപ്പോഴും സാധ്യതയുണ്ട്. എപ്പോൾ, അതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. ഓ, കർത്താവ് പറയാണ്, കർത്താവെങ്കിലേക്ക് നിങ്ങൾ തിരിയുകയാണെങ്കി�ൽ ഈ പരിപാടികളൊക്കെ നിർത്തി, ഈ എക്സ്ട്രാ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിർത്തി, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അക്നോളജ് ചെയ്യണമെന്നില്ല. നിങ്ങൾ മനുഷ്യരെയും കളിപ്പിക്കുന്നവരാണെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നവരാണെങ്കിൽ ദൈവം പറയാണ്, ഇന്ന് കർത്താവെങ്കിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അവിടെ പറഞ്ഞ കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ആക്ടിങ്ങിന്റെ അത്രയും ബന്ധനമുള്ള വേറെ കാര്യമില്ല. യു ക്യാൻ ബി നാച്ചുറൽ. നിങ്ങൾക്കുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ മുമ്പിൽ ജീവിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആയിരിക്കുന്ന പോലെ മറ്റുള്ളവർ നിങ്ങളെ കണ്ടാലും മതി. അതിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മൂടുപടത്തിന്റെ ആവശ്യമില്ല. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായിട്ട് വരുമ്പോൾ, ദർ ഇസ് ലിബർട്ടി. അവിടെ പഴയ നിയമത്തിന്റെ കൂട്ട് 10 കൽപ്പനകളല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് കുറെ കൽപ്പനകളല്ല. നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നതും കൽപ്പനകളുടെ കുറെ ഭാണ്ഡക്കെട്ടെടുത്ത് മറ്റുള്ളവരുടെ തലമേൽ വെക്കുകയല്ല. എന്താണ് ചെയ്യുന്നത്? യു വിൽ പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ലിബർട്ടി. അവിടെ കർത്താവ് നിങ്ങളെ സ്വതന്ത്രനാക്കും. യേശു ക്രിസ്തുവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിലും വരാം, മനുഷ്യന്റെ മുമ്പിലും വരാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമ്പോൾ അവിടെ പറയാം, കർത്താവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായി രൂപാന്തരപ്പെടുന്നു. കർത്താവ് പറയുന്നത്, വൺ ഈ കവറിംഗ് ഒക്കെ മാറി നിങ്ങൾ ഒറിജിനൽ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ പെർഫെക്റ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല, നിങ്ങൾ ഉള്ള അവസ്ഥയിൽ തന്നെയാണ്. നിങ്ങൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ, പക്ഷെ ആ അവസ്ഥയിലാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിൽ സമ്മതിക്കുമ്പോൾ, നിങ്ങളുടെ ഈ റിലീജിയസ് വൈറ്റ് വാഷൊക്കെ ഒന്ന് മാറ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ തേജസ്സിനെ ഒന്നാമത് നിങ്ങൾക്ക് അപ്പോഴേ കാണാനെങ്കിലും കഴിയത്തുള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ തേജസ്സിലേക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഗ്രാജുവലി യു ആർ ഗോയിങ് ടു ഗ്രോ. ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിനാകുന്ന കർത്താവിന്റെ ദാനമായി. ഇറ്റ്സ് അഗെയിൻ എ ഗിഫ്റ്റ്. അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് പൗലോസ് മുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്, ദൈവത്തിൽ നിന്നുള്ള ഗിഫ്റ്റാണ്. പക്ഷെ എന്ത് സംഭവിക്കണം? ഈ മൂടുപടം നീങ്ങി കർത്താവിന്റെ അടുത്ത് ഉള്ള അവസ്ഥയിൽ ചെല്ലണം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ, കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഈ മങ്ങി 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 പോവുകയും പിന്നെയും കാറ്റടിച്ച് വീർപ്പിക്കുന്ന പോലത്തെ ബലൂൺ ആവത്തില്ല നിങ്ങൾ. എന്ത് സംഭവിക്കും? കർത്താവിന്റെ ആത്മാവുമായിട്ടൊരു ബന്ധത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ ആണ് എന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. നമ്മൾ എന്താണ് പ്രസംഗിക്കുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പുതിയ നിയമത്തെ പറ്റി? ഞാൻ പറഞ്ഞു, കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായവും എബ്രായ ലേഖനം 8-ാം അധ്യായവുമാണ് ഇതിൽ ഏറ്റവും വ്യക്തമായിട്ട്. ആ എബ്രായ ലേഖനത്തിലെ 8-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളുടെ വായിച്ചിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം അതിന്റെ 8-ാം അധ്യായം, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ പറയാണ്, വിശേഷതയേറിയ അവനോ വിശേഷതയേറിയ വാഗ്ദാനങ്ങൾ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ. ഇവിടെ നിയമം എന്ന് പറയുന്നത് കവനന്റാണ്, പുതിയ ന്യൂ കവനന്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വിശേഷതയേറിയക്കുത്തവണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരുന്നു. ഒന്നാമത്തെ നിയമത്തിന് കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കില്ലായിരുന്നു. ഫോർ ഇഫ് ദ ഫസ്റ്റ് കവനന്റ് ഹാഡ് ബീൻ ഫോൾട്ട്ലെസ് There would have been no question to sort for a second. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കവനന്റിന് ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ആ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടാക്കിയ ഒരു കവനന്റിന് ഫോൾട്ടുള്ള കവനന്റ് കൊടുത്തു എന്നുള്ളതല്ല അർത്ഥം. ദൈവത്തിന്റെ ആ കവനന്റിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. ആ കവനന്റിന് ഉള്ള ഉദ്ദേശം തന്നെ മനുഷ്യന് ലൈഫ് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയാത്ത നിയമങ്ങളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പുതിയ കവനന്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈച്ചു പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നാൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, എന്റെ നിയമത്തിൽ അവർ നിന്നുമില്ല. ഇതിൽ താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമവും ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. ഇതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്നു മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് യഥാർത്ഥത്തിൽ മൂടപടമില്ലാതെ റെസ്പോണ്ട് ചെയ്ത് മാനസാന്തരപ്പെട്ട് വരുന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ന്യായപ്രമാണമാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായിരിക്കും. അവരിൽ ആരും ഇനി കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കില്ല. അവർ ആബാലവൃദ്ധം എന്നെ വ്യക്തിപരമായിട്ട് അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാണ്, അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ സന്നിധിയിൽ റിയലായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ദർ ഇസ് ഹോപ്പ്. എന്താണ് ആ ഹോപ്പ് എന്നറിയാമോ? ദൈവം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ നിയമങ്ങൾ എഴുതാൻ പോവുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ ബാക്കിയുള്ളവർ അവരെ വായിക്കാനും പോവുകയാണ്. പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, യേശു ക്രിസ്തുവിനെ പോലെയുള്ള പത്രങ്ങളൊന്നും അല്ല നമ്മൾ. പക്ഷേ ദർ ഇസ് എ ചേഞ്ച് എവ്രി ഡേ. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ സാക്ഷ്യങ്ങളല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോ അങ്ങനായിരുന്നു ഇല്ല, മറ്റുള്ള കുറെ ആൾക്കാരുടെ കാര്യങ്ങൾ കഥ പറയുകയല്ല. ആൾക്കാർക്ക് കാണുമ്പോൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പുതിയ കവനന്റിന്റെ മിനിസ്ട്രി അതാണ്. പക്ഷെ അതിനെന്ത് സംഭവിക്കണം? കർത്താവ് പറയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഓപ്പൺ ആൻഡ് ബെയർ ആയിട്ട് വരിക. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും താറിനെ പ്രാണനെയും ആത്മാവിനെയും സന്ധിവഞ്ചകളെയും വിടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായിട്ട് കടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കർത്താവാണ്, കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. മനുഷ്യരുടെ തല്ല മനുഷ്യർ നമ്മളെ എന്തു പറയുന്നുള്ളത് വിഷയമല്ല. മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കുന്ന, മനുഷ്യരുടെ മുമ്പിൽ അഭിനയിക്കുന്ന ജീവിതമല്ല ഇവിടെ പറയുന്ന കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. കർത്താവിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലിനമായിട്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ വരാതെ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കാതെ, ഈ മിനിസ്ട്രി നമ്മുടെ ജീവിതത്തിൽ ദൈവം എഴുതി തരാതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾഡ് കവനന്റ് മിനിസ്റ്റേഴ്സ് ആയിട്ട് ജീവിക്കാനായിട്ട് കഴിയും. നമുക്ക് പ്രസംഗിക്കാം, നമുക്ക് ഹൈ സ്റ്റാൻഡേർഡുകൾ പ്രസംഗിക്കാം, പക്ഷേ അത് ഹൈ സ്റ്റാൻഡേർഡുകൾ അക്ഷരത്തിൽ എഴുതിയ, കല്ലിൽ എഴുതിയ കൽപ്പനകളായിരിക്കും. മനുഷ്യനെ കണ്ടംനേഷനിലേക്കും മനുഷ്യനെ നിരാശയിലേക്കും മനുഷ്യനെ ജീവൻ കൊടുക്കാൻ കഴിയാത്തതായിരിക്കും. നമ്മുടെ ജീവിതത്തിലും ആ തേജസ് ഉണ്ടാവത്തില്ല. എന്നാൽ കർത്താവ് പറയാണ്, കർത്താവെങ്കിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ, റിയലായിട്ട് റിപ്പെന്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരിക്കൽ പോലും കർത്താവെങ്കിലേക്ക് ഇത് റിയലായിട്ട് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞവരല്ല എങ്കിൽ ഇത് അപ്ലിക്കപ്പെടുന്നത്. പക്ഷെ ഒരിക്കൽ നിങ്ങൾ തിരിഞ്ഞിട്ടും കർത്താവിൽ നാഗം നാഗം പോയി തേജസ് ഇല്ലാതെ മൂടുപടം കൊണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ദൈവം പറയാണ്, റിപ്പന്റ് ആൻഡ് യു ക്യാൻ കം ബാക്ക് ടു ഗോഡ്സ് പ്രസൻസ്. ദൈവത്തിന് ഈ ശുശ്രൂഷ നിങ്ങൾ കൂടി ചെയ്യാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ സഹായിക്കട്ടെ.